الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. كتاب التوحيد لنا سجلت إلى عدّة أديات الله مسائل غلانا نمر إن لا يرتد فت مسألة غلانا ഇന്നലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതൊരിക്കൽ കൂടി ചുരുക്കി നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഫീഹി മസായിൽ, ഈ കിതാബിൽ ചില പാഠങ്ങളുണ്ട്. അൽഊല അൽ ഹിക്മതു ഫീ ഖൽഖിൽ ഇൻസി വൽ ജിൻ, ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചതിനു പിന്നിലുള്ള ഹിക്മത്ത് എന്താണ് എന്ന് ഈ ആയത്തിലുണ്ട്. അസാനിയ, രണ്ടാമത്തെ കാര്യം, അന്നൽ ഇബാദത ഹിയ തൗഹീദ് ലിഅന്നൽ ഖുസൂമത ഫീഹി, ഇബാദത്താകുന്നു തൗഹീദ് കാരണം ആ വിഷയത്തിലാണ് തർക്കം ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ കാര്യം, അന്നൽ മൻ ലം യാതി ബിഹി ലം യഅബുദില്ലാഹ്, ഖുസൂമ തർക്കം. അന്ന മൻ ലം യാതി ബിഹി ലം യഅബുദില്ലാഹ്, ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കി തൗഹീദ് ജീവിതത്തിൽ കൊണ്ടുവരാത്തവൻ അവൻ അല്ലാഹുക്ക് യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്തിട്ടില്ല. ഫീഹി മഅന ഖൗലിഹി വലാ അൻതും അഅബിദൂന മാ അഅബുദ്, ഈ ആയത്ത് വലാ അൻതും അഅബിദൂന മാ അഅബുദ് എന്ന ആയത്ത് ഈ വിഷയത്തിലാണ്. നാലാമത്തേത്, അൽ ഹിക്മതു ഫീ ഇർസാലി റസൂൽ, റസൂലുകളെ പറഞ്ഞയക്കുന്നതിന് പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്. അഞ്ചാമത്തെ കാര്യം, അന്ന റിസാലത്ത് അമ്മത് കുല്ല ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിലേക്കും റിസാലത്ത് ഉണ്ടായിട്ടുണ്ട്, റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അന്ന ദീൻ അൽ അംബിയ വാഹിദ്, ആറാമത്തെ കാര്യം, അംബിയാക്കന്മാരുടെ എല്ലാവരുടെയും ദീൻ ഒന്നാണ്. ഏഴാമത്തെ കാര്യം, അൽ മസ്അലത്തുൽ കബീറ, ഏറ്റവും വലിയ മസ്അല, അതല്ലെങ്കിൽ വലിയ മസ്അല, വലിയ പാഠം, അന്ന ഇബാദത്ത് അല്ലാഹ് ലാ തഹ്സുലു ഇല്ലാ ബിൽ കുഫ്രി ബിത്താഗൂത്, താഗൂത്തിലുള്ള അവിശ്വാസം കുഫർ കൊണ്ടല്ലാതെ ഒരിക്കലും അള്ളാഹുവിനുള്ള ഇബാദത്ത് ഉണ്ടാവുകയില്ല, അത് പരിപൂർണമാവുകയില്ല. ഫീഹി മഅന ഖൗലിഹി തആല ഫമയക്ഫുർ ബിത്താഗൂത് അൽ ആയ, ഈ ആയത്ത് ഫമയക്ഫുർ ബിത്താഗൂത് എന്ന ആയത്ത് ആ വിഷയത്തിലാണ്. എട്ടാമത്തെ കാര്യം, അന്ന താഗൂത് ആമുൻ ഫീ കുല്ലി മാ ഉബിദ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെട്ട എല്ലാവരും താഗൂത്താണ്, അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ പൊതുവായ പദമാണ് താഗൂത്ത് എന്നത്. ഒൻപതാമത്തെ കാര്യം, ഇഅ്ളമു ശാനി സലാത്തി ആയാത്തിൽ മുഹ്കമാത്തി ഫീ സൂറത്തുൽ അൻആമി ഇൻദ സലഫ്, സലഫുകളുടെ അടുക്കൽ സൂറത്തുൽ അൻആമിലെ മുഹ്കമായ മൂന്ന് ആയത്തുകൾക്കുള്ള സ്ഥാനം. ഇബ്നു സഊദിന്റെ കൗലാണ് ഉദ്ദേശം. ഫീഹ അശ്റു മസായിൽ, അതിൽ പത്ത് പാഠങ്ങളുണ്ട്. ഔവലുഹ നഹ്യു അനി ശിർക്ക്, അതിൽ ആദ്യത്തേത് ശിർക്കിൽ നിന്നുള്ള വിലക്കാണ്. പത്താമത്തേത്, അൽ ആയാത്തുൽ മുഹ്കമാത്തു ഫീ സൂറത്തുൽ ഇസ്റാ, സൂറത്തുൽ ഇസ്റാ ആ ആയത്തിൽ, ആ അധ്യായത്തിലുള്ള മുഹ്കമായ ആയത്തുകൾ. ഫീഹ സമാനി അശറ മസ്അല, അതിൽ പതിനെട്ട് മസ്അലകൾ ഉണ്ട്. ബദഅഹ അല്ലാഹു ബിഖൗലിഹി ലാ തജ്അൽ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ഫതഖ്ഉദ മദ്മൂമൻ മഖ്ദൂല, ഈ ആയത്ത് കൊണ്ടാണ് അല്ലാഹു അത് തുടങ്ങിയത്, അതിൽ തൗഹീദാണ് ഉള്ളത്. വഖതമഹ ബിഖൗലിഹി വലാ തജ്അൽ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ഫതുൽഖ ഫീ ജഹന്നമ മലൂമൻ മദ്ഹൂറ, അതിൽ ഷിർക്കിനെ കുറിച്ചുള്ള താക്കീതുണ്ട്. ആ ആയത്ത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാന തആല അത് അവസാനിപ്പിച്ചത്. വനബ്ബഹ അല്ലാഹു സുബ്ഹാനഹു അല അഅ്ളമി ശാനി ഹാദിഹിൽ മസായിൽ ബിഖൗലി ദാലിക മിമ്മ വഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ, ഈ മസ്അലകളുടെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ആയത്തിലൂടെ സൂചിപ്പിച്ചു. ഇത് അല്ലാഹു നിനക്ക് വഹി നൽകിയ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന ആയത്തിലൂടെ. ശരി, ഇതിൽ നമ്മൾ ഒരു ഹോംവർക്ക് എന്ന നിലക്ക്, ഒരു വീട്ടിൽ പോയി ചെയ്യേണ്ട കാര്യമെന്ന നിലക്ക്, ഈ ആയത്തുകളിലുള്ള അഹ്കാമുകൾ എന്തൊക്കെയാണ് എന്ന് എഴുതി വരാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് തൽക്കാലം നമുക്ക് മസ്അലകൾ കഴിയുന്നത് വരെ നമുക്കൊന്ന് കാത്തിരിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇൻഷാല്ലാ വായിക്കാം. എല്ലാവരും എഴുതിയിട്ടുണ്ട് തന്നെ പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാ. പക്ഷേ നമുക്കെന്ത് ഈ അവസാനം ആ വിഷയത്തിലെ ചർച്ചയിലേക്ക് കടക്കാം. ചില മസ്അലകൾ ഇന്ന് തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ അടുത്തൊരു ദർസിലേക്ക് നീട്ടി വെക്കാൻ സാധിക്കുകയില്ല. ചുമ്മാ ഹോംവർക്കും വേണമെങ്കിൽ നീട്ടി വെക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങളെല്ലാവരും ശരി, നമുക്കിത് അവസാനം വായിക്കാം ഇൻഷാഅല്ലാഹ്. അൽഹാദിയത്ത് അഷറ, പതിനൊന്നാമത്തെ കാര്യം. അൽഹാദിയത്ത് അഷറ ആയത്തു സൂറത്തിൽ നിസാ അല്ലത്തി തുസമ്മ ആയത്ത് അൽ ഹുഖൂഖിൽ അഷറ. ആയത്തു സൂറത്തിൽ നിസാ, സൂറത്തു നിസായിലുള്ള ആയത്ത്, ഏതാ വഅബ്ദുല്ലാഹ് ലാ തുശ്രിക്കു ബിഹി ശൈഅ التي تسمى آية الحقوق. آية الحقوق يعني ഇതിനെ വിളിക്കപ്പെടാറുണ്ട്. التي تسمى, എങ്ങനെയുള്ള ആയത്താണ് അത്? തുസമ്മ, അത് വിളിക്കപ്പെടുന്നു. തുസമ്മ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെടുന്നു, അതിന് പേര് നൽകപ്പെട്ടിരിക്കുന്നു. ആയത്ത് അൽ ഹുഖൂഖ്, അവകാശങ്ങളുടെ ആയത്ത് എന്ന്, ഹക്കുകളുടെ ആയത്ത് എന്ന് ഈ ആയത്തിന് പേരുണ്ട്. ആ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചത് തന്നെ തൗഹീദ് പറഞ്ഞുകൊണ്ടാണ്. വഅബ്ദുല്ലാഹ് വലാ തുശ്രിക്കു ബിഹി ശൈഅ, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ ആരംഭിച്ചത് തന്നെ. ആയത്തുൽ ഹുഖൂഖിൽ അശറ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ആയത്തുൽ ഹുഖൂഖ് എന്നും പറയാം, അല്ലെങ്കിൽ ആയത്തുൽ ഹുഖൂഖിൽ അശറ, പത്ത് ഹുഖൂഖുകളുടെ ആയത്ത് എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ആയത്ത്. ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ആരംഭിച്ചത് തൗഹീദ് കൊണ്ടാണ്. ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ആരംഭിച്ചത് തൗഹീദ് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അടിമകളുമായി ബന്ധപ്പെട്ട ഏതൊരു ഹക്കാകട്ടെ, അടിമകളുമായി ബന്ധപ്പെട്ട ഏതൊരു അവകാശമാകട്ടെ, അതൊന്നും തന്നെ അള്ളാഹുവിനുള്ള അവകാശം നൽകിയിട്ടില്ലെങ്കിൽ കാര്യമില്ല. അടിമകളുമായി ബന്ധപ്പെട്ട ഒരാളുടെ അവകാശങ്ങൾ അയാൾ പരിപൂർണമായി നിറവേറ്റി, പക്ഷെ അള്ളാഹുവിനുള്ള ഹക്ക് നിറവേറ്റിയിട്ടില്ലെങ്കിലോ, അവനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമല്ല. അള്ളാഹുവിന് മാത്രം ഹക്കായ ഇബാദത്ത് അവൻ നൽകിയിട്ടില്ല. അതേസമയം അടിമകളുമായി ബന്ധപ്പെട്ട ഹക്കിൽ അവൻ വീഴ്ചകൾ വരുത്തിയിട്ടില്ല എന്ന് സങ്കല്പിക്കുക, അതുണ്ടാവില്ല. അള്ളാഹിനോടുള്ള ഹക്കിൽ ഒരാൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ മിംബാബി ഔല, പിന്നെ എന്തായാലും അയാൾ അടിമകളോടുള്ള ഹക്കിൽ കുറവ് വരുത്തിയിട്ടുണ്ടാകും. ഒരിക്കലും അയാൾ പിന്നെ അടിമകളോടുള്ള ഹക്കിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നീതി കാണിച്ചിട്ടുണ്ടാവില്ല. അള്ളാഹിനോടുള്ള ഹക്ക് ഒരാൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അയാൾ അടിമകളോട് ഹക്ക് നിറവേറ്റുക എന്നുള്ള ഒരിക്കലും നടക്കില്ല. ചിലപ്പോൾ അയാൾ ഒന്നോ രണ്ടോ ഭാഗങ്ങളിൽ ഹക്ക് നിറവേറ്റിയിട്ടുണ്ടാകാം, പക്ഷേ അതിനേക്കാളധികം അയാൾ നിറവേറ്റാത്ത കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ചിലപ്പോൾ കുഫ്ഫാറുകളുടെ അടുക്കൽ നിന്ന് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാഫിരിങ്ങൾ ചില ആളുകൾ മാതാവിനോടുള്ള ഹക്ക് നിറവേറ്റുന്നത് കാണാൻ സാധിക്കും, അതല്ലെങ്കിൽ പിതാവിനോടുള്ള ഹക്ക് നിറവേറ്റുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ആ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവരോടുള്ള ഹക്കുകളിൽ വലിയ വീഴ്ച വരുത്തുന്നവരായി കാഫിറുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചരിത്രം മുഴുവൻ പരിശോധിച്ചാലും അത് കാണാൻ സാധിക്കും. കുഫ്ഫാറുകൾ അവർക്ക് അധികാരം ലഭിച്ചപ്പോൾ എന്താണ് മറ്റുള്ളവരോട് ചെയ്തത് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. യഥാർത്ഥത്തിൽ അവർ മുസ്ലിങ്ങളെയാണ് പലപ്പോഴും ഭീകരവാദികളും തീവ്രവാദികളെന്നൊക്കെ പറയാറുള്ളത്. തയ്യും കുഫ്ഫാറുകൾക്ക് അധികാരം ലഭിച്ച സന്ദർഭത്തിൽ അവരെന്തൊക്കെയാണ് സമൂഹത്തിൽ ചെയ്തിട്ടുള്ളത്, ഏത് മതസമൂഹമാകട്ടെ, യഹൂദരാകട്ടെ, നസ്റാനികളാകട്ടെ, കുഫ്ഫാറുകൾ, മുശ്രിക്കുകളാകട്ടെ, ആരാകട്ടെ, അവർക്ക് അധികാരം ലഭിച്ച സന്ദർഭങ്ങളിൽ അവർ ജനങ്ങളോടുള്ള ഹുക്കൂക്കുകളിൽ, അവകാശങ്ങളിൽ, അവർക്കുള്ള അർഹതകളിൽ എങ്ങനെയാണ് കൈകടത്തിയത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. മാത്രമല്ല, അങ്ങനെ അനേകം നീതി നിഷേധിക്കപ്പെടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. തയ്യബ്, ഓരോ നിമിഷവും മിനിറ്റിന് മിനിറ്റിന് ഇവിടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നിലകൊള്ളുന്നു പറയപ്പെടുകയും, എന്നാൽ അതേസമയം എത്രയോ ജനങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്നൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേസമയം ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവയെ കാത്തുരക്ഷിക്കുകയും ഇസ്ലാമിന്റെ മാർഗത്തിലൂടെ നടക്കാൻ അവർക്ക് സൗകര്യം ചെയ്തു നൽകുകയും ചെയ്യുമാറാകട്ടെ. അത്തരം രാജ്യങ്ങൾ അവരുടെ ജനങ്ങളോട് ചെയ്യുന്ന നീതി എന്താണ് എന്ന് എല്ലാവർക്കും അറിയുന്നത്, കണ്ണു തുറന്നു നോക്കുന്ന ആർക്കും അത് കാണാൻ പറ്റും. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഹക്ക് ഒരാൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അയാൾ സൃഷ്ടികളോടുള്ള ഹക്ക് നിറവേറ്റുള്ളു. മൊമിൻ ബാബി ഔല, അത് അള്ളാഹുവിനോട് അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇനി അയാൾ സൃഷ്ടികളോട് എന്ത് ചെയ്യാനാ? ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ആളുകൾ നോക്കാറുള്ളത് ബവാഹിറുകളിലേക്കാണ്, പുറമേയുള്ള സ്വഭാവങ്ങളിലേക്കാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം നോക്കുന്നത് ഉള്ളിലേക്കാണ്. അവൻ അള്ളാഹുവിനോടുള്ള ഹക്ക് നിറവേറ്റിയിട്ടില്ലാതെ എത്രമാത്രം വിനയം അവൻ പുറത്തേക്ക് കാണിച്ചിട്ടും കാര്യമില്ല, എത്രമാത്രം അവൻ ആളുകളുടെ മുന്നിൽ സോപ്പിട്ടുന്നിട്ടും കാര്യമില്ല. അവനതിൻ്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. ഏതെങ്കിലും ഒരു കാഫിർ നിഷ്കളങ്കമായി, വളരെ നിഷ്കളങ്കമായി ജനങ്ങളെ സേവിക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ തന്നെ സാധിക്കുകയില്ല. ആകെ നമ്മൾ കാണാറുള്ളത്, ബഹുഭൂരിപക്ഷത്തിലും കാണാറുള്ളത്, ഇത്തരം ആളുകൾ എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരെ വാർത്ത പത്രത്തിൽ വരും. അത് പത്രക്കാരൻ തന്നെ എഴുതും, ഇദ്ദേഹത്തിന് പത്രത്തിൽ ഈ വാർത്ത വരുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. അതാണ് കുഫ്ഫാറുകളുടെ സേവനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കാണാറുള്ളത്. അവരെ സംബന്ധിച്ച് അള്ളാഹുന്റെ അടുക്കൽ എന്ത് പുണ്യം കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. അവരുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ അവർക്ക് എഴുതുന്നുണ്ട്. അതുകൊണ്ട് ഇഫ്വാൻ, ഈ കാര്യം നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുനുള്ള ഹക്കൊരാൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ അടിമകളുള്ള ഹക്കിൽ അയാൾ എന്തായാലും അബദ്ധം വരുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹ് സുബ്ഹാന തആല ഈ ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹുവിനോടുള്ള ഹക്ക് നിറവേറ്റാനാണ് ആദ്യത്തിൽ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും ഞങ്ങളുടെ അടുക്കൽ വന്ന് ആദ്യം തന്നെ നിങ്ങൾ വ്യഭിചാരം ഒഴിവാക്കണം, നിങ്ങൾ കള്ളുകുടിക്കരുത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ റസൂലുള്ളയോട് പറയുമായിരുന്നു, ഞങ്ങൾക്കത് സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ആദ്യം അവതരിപ്പിച്ചത് അള്ളാഹുവിനെ കുറിച്ച് അറിയിക്കുന്ന, സ്വർഗത്തെക്കുറിച്ച് അറിയിക്കുന്ന, നരകത്തെക്കുറിച്ച് അറിയിക്കുന്ന ഹദീസുകൾ, ആയത്തുകളാണ്. അത് മനുഷ്യരുടെ മനസ്സിൽ അടിയുറച്ചപ്പോൾ മറ്റു ബാധ്യതകൾ നിറവേറ്റൽ അവർക്ക് പ്രയാസമില്ലാത്തത്. എന്നാൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ആദ്യം വന്നിട്ട് മദ്യം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു. അതേപോലെ തന്നെ വിചരിക്കരുത് എന്ന് പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാന തആല ഖുർആനിൽ ആദ്യം ഇറക്കിയത് മുഹക്കമായ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അറിയിക്കുന്ന ആയത്തുകളാണ്. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ അടിയുറച്ചപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാക്കി കാര്യങ്ങൾ പ്രയാസമില്ലാത്തത്. അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്. സ്വഹാബികൾ എങ്ങനെയാണ് നന്നായത്? സ്വഹാബികൾ ആദ്യം നന്നായത് ഏത് വിഷയത്തിലാണ്? ആദ്യം തന്നെ സ്വഹാബികൾ കള്ളുടി ഒഴിവാക്കണം ചെയ്തു അല്ല. നമ്മൾ ഇന്ന് ആളുകളോട് പറയുന്നത് കള്ളുവിടുന്ന് ഒഴിവായാൽ എല്ലാ പ്രശ്നം ചെയ്യും, ഒരിക്കലുമില്ല. അതല്ലെങ്കിൽ അവർ വ്യഭിചാരം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്തത്. എന്നാണ് മുത്തഅ വിവാഹം അവസാനിക്കുന്നത്? ഇസ്ലാമിന്റെ ഏതാണ്ട് അവസാന സമയത്താണ് മുത്തഅ വിവാഹം. വ്യഭിചാരത്തിന്റെ ഒരു ഇനമാണ്, പക്ഷെ അത് അവസാനിക്കുന്ന അവസാന കാലഘട്ടത്തിലാണ്. വ്യഭിചാരം അവസാനിച്ചാൽ നാട്ടിലുള്ള എല്ലാ ഫിത്ന അവസാനിക്കുമെന്ന് പറയാൻ പറ്റും. അങ്ങനെയായിരുന്നെങ്കിൽ സ്വഹാബികളുടെ നന്നാവൽ, അവർ നന്നാവുന്നതിന്റെ തുടക്കം വ്യഭിചാരം ഒഴിവാക്കിയിട്ടാവണമായിരുന്നു, ഒരിക്കലുമല്ല. അവർ ആദ്യം തൗഹീദിലാണ് മാറ്റമുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇന്ന് മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, വല്ലാഹി ലൻ യസ്ലഹ ഹാദിഹി ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹ. ഈ ഉമ്മത്തിന്റെ ആദ്യ കാലഘട്ടക്കാർ എന്തൊരു കാര്യം കൊണ്ടാണോ നന്നായത്, ആ കാര്യം കൊണ്ടല്ലാതെ ഇതിന്റെ അവസാന കാലഘട്ടക്കാർ നന്നാവുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഹക്ക് ഈ ഉമ്മത്ത് എന്ന് ശരിയാക്കുന്നു. ഇൻഷാ അല്ലാഹു ബില്ലാഹി തൗഫീഖ്, അള്ളാഹിന്റെ സഹായമുണ്ടെങ്കിൽ, അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അവർ മറ്റുള്ളവരോടുള്ള ഹുക്കൂക്കുകളും നിറവേറ്റാൻ തുടങ്ങും. ഈ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ്. അസാനി അഷറ പന്ത്രണ്ടാമത്തെ കാര്യം, التنبيه على وصية رسول الله صلى الله عليه وسلم عند موته. التنبيه ഉണർത്തൽ, തൻബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണർത്തൽ, ഓർമ്മപ്പെടുത്തൽ. على وصية رسول الله صلى الله عليه وسلم, റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്തിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, ഉണർത്തൽ. ഇൻദ മൗതിഹി, ഏത് സന്ദർഭത്തിലും, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സന്ദർഭത്തിലുള്ള അവിടുത്തെ വസീയത്തിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. ഇതുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മരണത്തിന്റെ സമയത്ത് വസീയത്ത് നൽകാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണെങ്കിൽ അത് ശരിയാണ്. അള്ളാഹുന്റെ റസൂൽ മരണത്തിന്റെ സമയത്ത് വസീയത്ത് നൽകാൻ ഉദ്ദേശിച്ചിരുന്നു, എഴുതി നൽകാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ അത് സാധിച്ചിട്ടില്ല. നിങ്ങളോട് മുന്നേ നമ്മളിവിടെ വിശദീകരിച്ചതാണ്. എന്നാൽ അതേസമയം ഷെയ്ഖ് ഉദ്ദേശിക്കുന്നത് സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ സമയത്ത് വസീയത്ത് നൽകുമായിരുന്നെങ്കിൽ റസൂലുള്ള നൽകുമെന്ന് കരുതിയിരുന്ന ആയത്തിനെ കുറിച്ചുള്ള സൂചനയാണ് ഷെയ്ഖ് മുഹമ്മദ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ശരിയാണ്. അതേസമയം നബി സ്വല്ലല്ലാഹു ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, മരണത്തിന്റെ സന്ദർഭത്തിൽ പ്രത്യേകിച്ചൊരു വസീയത്ത് എഴുതി നൽകിയിട്ടില്ല. അതിന് അനേകം അഹാദീസുകൾ തെളിവാണ്. ഉദാഹരണത്തിന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഹൽ ഖസ്സക അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഷൈഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാത്രം പ്രത്യേകമായി എന്തെങ്കിലും നൽകിയിരുന്നോ, അതായത് എന്തെങ്കിലും വസീയത്തോ മറ്റോ, അദ്ദേഹം അഹ്ലുൽ ബൈത്തേ, അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകമായി നൽകിയിരുന്നോ. അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ഉമ്മത്തിന് നൽകിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു, അത് അദ്ദേഹത്തിന് മാത്രമായി പറഞ്ഞു കൊടുത്ത ചില ഹദീസുകളായിരുന്നു. അതല്ലാതെ മറ്റൊരു കാര്യവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ള വസീയത്തായി നൽകിയിട്ടില്ല. അതേപോലെ തന്നെയാണ് മുസ്ലിം ഉമ്മത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ചൊരു കാര്യം എഴുതി വസീയത്തായി നൽകിയിട്ടില്ല. അതേസമയം മരണത്തിന് തൊട്ടു മുന്നേ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മരിക്കുന്നതിന് തൊട്ടു മുന്നേ പറഞ്ഞു, ഒമ്മലക്കൈമാനുക്കും, നമസ്കാരം, സ്വലാത്ത് എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും അറിയാം, ഒമ്മലക്കൈമാനുക്കും, നിങ്ങളുടെ വലന്റെ ഉടമപ്പെടുത്തിയ അതല്ലെങ്കിൽ അടിമകൾ, അതല്ലെങ്കിൽ സകാത്തിന്റെ മുതല്, ഈ രണ്ടർത്ഥങ്ങൾ അതിൽ നൽകപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസീക്കും ബിതഖ്വ അല്ലാഹ് വസ്സമഇ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൽ ഹബശി, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഹദീസാണ്. നിങ്ങൾ തഖ്വ കൊണ്ട് അള്ളാഹുവിന് തഖ്വ നൽകണമെന്ന് നിങ്ങളോട് ഞാൻ വസീയത്ത് ചെയ്യുന്നു. ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എനിക്ക് ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമെന്ന് തുടങ്ങിയ ഹദീസ്. ഇത്തരം ചില വസീയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൻസാറുകളുടെ വിഷയത്തിൽ റസൂലുള്ള വസീയത്ത് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ മരണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാമൊഴിയായി നൽകിയ വസീയത്താണ്. പ്രത്യേകിച്ച് എഴുതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസീയത്ത് നൽകിയതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ശരി, മനസ്സിലായില്ലേ? പന്ത്രണ്ടാമത്തെ മിസാല, നബിയുടെ വസീയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്തിനെ കുറിച്ചുള്ള ഉണർത്തൽ. റസൂല് എഴുതിയിട്ടൊരു വസീയത്ത് നൽകിയിട്ടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിൽ നിന്ന് ഒരാളും തെറ്റിദ്ധരിക്കരുത്, റസൂലുള്ള എഴുതി മുദ്ര വെച്ച് ഒപ്പുവെച്ച ഒരു വസീയത്ത് ഉണ്ട് എന്നാരും തെറ്റിദ്ധരിക്കണ്ട, അങ്ങനെ ഉണ്ടായിട്ടില്ല. الثالثة عشرة فدمنا متمسألة معرفة حق الله علينا الله سبحانه وتعالى معرفة أريل حق الله الله من دعوغاشم علينا نمر ميل طيب من يا أخي أنت ما حق الله على العباد ما حق الله على العباد عندنا ذي الوقتنا ما حق الله على العباد حديث നമ്മൾ കാണാൻ പഠിച്ചില്ലേ, മഅദ് ബിജബർ റളിയല്ലാഹു അൻഹു ഹദീസ്. നعم يا عبد الله ده رسول الله صلى الله عليه وسلم ചോദിച്ചത്, അതദ്രി ما حق الله على العباد, അർത്ഥം കിട്ടണം, ഉത്തരം കിട്ടണം. അത് മലയാളത്തിലല്ല, അറബിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉത്തരം എന്താണ്? ആ ഉത്തരമാണ് കേട്ടത്. നമിയ ഫാരിസ്, അതദ്രി മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, ഹഖുല്ലാഹി അലൽ ഇബാദ് അൻ ഹഖുല്ലാഹ്, അങ്ങനെ തന്നെ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അങ്ങനെ തന്നെ കാണപ്പെടാക്കുക. ഹഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅബ്ദൂഹു വലാ യുശ്രികു ബിഹി ഷൈഅ വലാ യുശ്രികു ബിഹി ഷൈഅ. نعم فإن حق الله طيب اوكي قريبا يا قدنا അടുത്തടുത്ത് നിൽക്കുന്നു. ശരി, അപ്പോ ആ ഹദീസുകൾ കാണാതെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല അല്ലേ, ഇൻഷാല്ലാഹ് ഇന്ന് ദർശനം ചോദിക്കും. അറാബ അഷറ, പതിനാലാമത്തെ മസ്അല, മഅരിഫ ഹഖ്ൽ ഇബാദി അലൈഹി ഇദാ അദ്ദൗ ഹഖഹു, മഅരിഫ അറിയൽ ഹഖ്ൽ ഇബാദ്, അടിമകളുടെ അവകാശം അതെന്താണ് എന്ന് പറയാം. അടിമകളുടെ അവകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചതാണ്, അടിമകൾക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റിയ അവകാശം എന്നല്ല, അള്ളാഹു സുബ്ഹാനഹു തആല സ്വയം തന്റെ മേൽ ബാധ്യതയാക്കിയ കാര്യം. മഅരിഫത്തു ഹഖ്ൽ ഇബാദ്, അടിമകളുടെ അവകാശം. അലൈഹി ഐ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ അടിമകൾക്കുള്ള അവകാശം. ഇദാ അദ്ദൗ ഹഖഹു, ഇദാ അദ്ദൗ, ഇദാ ആയാൽ അദ്ദൗ നിറവേറ്റിയാൽ, അവർ നിറവേറ്റിയാൽ ഹഖഹു, അള്ളാഹുവിന്റെ ഹക്ക് അവർ നിറവേറ്റി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ അടിമകൾക്കുള്ള അവകാശം എന്താണ് എന്ന് അറിയൽ. അബ്ദുള്ളാഹി അനസ് തയ്യബ്, ഹൽ തദ്രി മാ ഹഖുൽ ഇബാദി അലല്ലാഹ്, ഹഖ്ൽ ഇബാദി അലല്ലാഹ്, മൻ ലാ യുശ്രിക്കു അഹ്സൻതും, ഹഖ്ൽ ഇബാദി അലല്ലാഹ് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രിക്കു ബിഹി ഷൈആ, അള്ളാഹു ശിർക്ക് ചെയ്യാത്തവനെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ അടിമകൾക്കുള്ള അവകാശം. അത് അങ്ങനെ തന്നെ ആ ഹദീസ് നമ്മൾ പഠിക്കണം. എളുപ്പമുള്ള ഹദീസാണ്, വളരെ എളുപ്പമുള്ള ഹദീസാണ്. ഏതാണ്ട് അതിന്റെ വാക്കുകൾ വളരെ അടുത്ത് നിൽക്കുന്ന വാക്കുകളാണ്, അത് കാണാതെ തന്നെ പഠിക്കണം. ശരി, أن هذه المسألة لا يعرفها أكثر الصحابة، أن هذه المسألة إي مسألة إيه مسألة تطو منك إني بوهي رند مسألة الله سبحانه وتعالى إذا ميل أدي مغل كون دائرنا وغاشة من دان أدي مغل كالله نميل دائرنا وغاشة من دان إنجن ور أبغاشة من روبة تلا پدم من دائرنا أغنى يد فريان صادقو من كاريم أن هذه المسألة إي مسألة لا يعرفها അതറിയില്ലായിരുന്നു അക്സറു സഹാബ, സഹാബികളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അതറിയില്ലായിരുന്നു. എങ്ങനെ സഹാബിൽ ബഹുഭൂരിപക്ഷം പേർക്കും അതറിയില്ല നമുക്ക് കിട്ടിയത്? അല്ല, ഈ ഹദീസിനോട് സാമ്യതയുള്ള ഹദീസ് അബൂഹുറൈറ ഉദ്ധരിച്ചത്, എല്ലാ സഹാബികൾക്കും അറിയില്ല എന്ന് പറഞ്ഞില്ല, ബഹുഭൂരിപക്ഷ സഹാബികൾക്കും അറിയില്ല. അത് ആ ഹദീസിന് എങ്ങനെ കിട്ടും? നിങ്ങൾ പറഞ്ഞതിൽ ചെറിയ പോയിട്ടുണ്ട്, ശരിയാണ്. അതിനെങ്ങനെ കിട്ടുക? ഒതുങ്ങിക്കൂടും. അത് ശരി, അതിനെങ്ങനെ കിട്ടും? എന്താണ് അതിലെ തെളിവ്? അസല ഉബശ്ശിറുഹും, ആ അതിലെങ്ങനെ തെളിവുള്ളത്? അസല ഉബശ്ശിറുന്നാസ്, ഞാൻ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ എന്ന് മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അതിനെന്ത് മനസ്സിലായി? ജനങ്ങൾ ബഹുഭൂരിപക്ഷത്തിന് ഈ കാര്യം അറിയില്ല എന്ന് മനസ്സിലായി. ആ വാക്കാണ് ഒരു തെളിവ്. രണ്ടാമത്തെ ഒരു തെളിവ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സഹാബികളിലെ പണ്ഡിതന്മാരിൽപ്പെട്ടയാളാണ്, അദ്ദേഹത്തിന് ഇത് അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും ബഹുഭൂരിപക്ഷം ബാക്കിയുള്ള സഹാബികളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അതറിയാൻ സാധ്യതയില്ല. സഹാബികളിൽ വലിയ പണ്ഡിതനായിരുന്ന, ഹലാൽ ഹറാമുകളെ കുറിച്ച് ഏറ്റവും നല്ല അറിവുണ്ടായിരുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഈ കാര്യം അറിയില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായും എന്തുകൊണ്ടും അർഹമാണ് മറ്റ് സഹാബികൾ പലർക്കും ഇതറിയാൻ സാധ്യതയില്ല. ഈ രണ്ട് കാരണങ്ങൾ ഇതിലുണ്ട്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ പോയിന്റ് അതിൽ ചെറിയൊരു കാരണമാണ്, മുആദ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സമയത്താണ് അറിയിക്കുന്നത്, അതുവരെ മിണ്ടാതിരുന്നിട്ട്. അതുകൊണ്ടും സഹാബികൾ ബഹുഭൂരിപക്ഷത്തിനും അതറിയാൻ സാധ്യത, അതായത് മുആദ് റളിയല്ലാഹു അൻഹു മരണം വരെ സഹാബികൾ ബഹുഭൂരിപക്ഷം പേർക്കും അത് അറിയാൻ ആ നിലക്കും സാധ്യതയില്ല. കാരണം റസൂലുള്ള അറിയിക്കുന്ന സമയത്ത് ഇത് അറിയില്ല എന്നുള്ളതിനുള്ള തെളിവാണ് നമ്മൾ പറഞ്ഞത്, ആദ്യത്തെ രണ്ട് തെളിവാണ്. റംസല്ലാസ്മയുടെ വഫാത്തിന് ശേഷം മുആദ് റളിയല്ലാഹുവിന്റെ വഫാത്ത് വരെ സഹാബികൾ പലർക്കും ഇത് അറിയില്ലായിരുന്നു എന്നുള്ളതിന് തെളിവ് എന്താണ്? നമ്മുടെ സഹോദരൻ പറഞ്ഞ തെളിവാണ്, റംസല്ലാസ്മ മുആദ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയത്ത് അത് അറിയിച്ചത്. അപ്പൊ അതുവരെ പലർക്കും അതറിയില്ലായിരുന്നു. മൂന്ന് കാര്യങ്ങൾ ആ ഹദീസിൽ നിന്ന്, മൂന്ന് ഭാഗങ്ങളിലൂടെ ഈ മസ്അലക്ക് നമുക്ക് തെളിവ് കണ്ടെത്താൻ സാധിക്കും. അതെ, മുആദ് റളിയല്ലാഹു അൻഹു അറിയില്ലാന്ന് മനസ്സിലായി.
അപ്പൊ അതിനെന്ത് കിട്ടി? മുആദ് റളിയല്ലാഹു വലിയ പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹത്തിന് അത് അറിയില്ലെങ്കിൽ, വലിയ പണ്ഡിതനായ ഒരാൾക്ക് അത് അറിയില്ലെങ്കിൽ സാധാരണക്കാർക്ക് മിക്കവാറും അറിയാൻ സാധ്യതയില്ല. ശരിയാണ്, ഫിഖ്ഹിയായ മസ്അലകൾ പലപ്പോഴും വലിയ പണ്ഡിതന്മാരിൽ ചിലപ്പോൾ അറിയാതെ പോയേക്കാം. അപ്പൊ ഉമർ റളിയല്ലാഹുവിന് സലാം മൂന്ന് തവണ പറഞ്ഞിട്ട് മടക്കാൻ ഒരാൾ മടക്കിയിട്ടില്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകണമെന്ന കാര്യം ഉമർ റളിയല്ലാഹുവിന് അറിയില്ലായിരുന്നു. അത് അഖീദാപരമായ ഒരു വിഷയമല്ല. അത് പറയുമ്പോൾ ഉമർ റളിയല്ലാഹുവിന് അറിയില്ലെങ്കിലും സാധാരണക്കാരായ പല ആളുകൾക്കും അന്നത് അറിയായിരുന്നു. ശരിയാണ്, ഫിഖ്ഹിയായ മസ്അലകൾ ചിലപ്പോൾ വലിയ പണ്ഡിതന്മാർക്ക് അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ വേറെ ആളുകൾക്ക് അറിഞ്ഞേക്കാം. പക്ഷെ അഖദിയായ വളരെ വിശ്വാസപരമായ അടിസ്ഥാനപരമായ ഒരു കാര്യം മുആദ് റളിയല്ലാഹുവിന് അറിയാതിരിക്കുകയും സാധാരണക്കാരായ ആളുകൾക്ക് അറിയുകയും ചെയ്യുക എന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ രണ്ടും തമ്മിൽ വേർതിരിക്കണം. ഒരു പണ്ഡിതനാണ് എന്നതുകൊണ്ട് അയാൾക്ക് നാട്ടിലുള്ള എല്ലാവരെക്കാളും അറിവ് എല്ലാ വിഷയത്തിലും അയാൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അഗതിയായ വിശ്വാസപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായ്മ ഉണ്ടാകുക എന്നത് വളരെ സാധ്യത കുറവാണ്. السادسة عشرة പതിനാറാമത്തെ മസ്അല, ജവാസു കിത്മാനിൽ ഇൽമി ലിൽമസ്ലഹ. ജവാസു അനുവദനീയം എന്നത്, ജവാസു കിത്മാനിൽ ഇൽമി, കിത്മാൻ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കൽ, കിത്മാനിൽ ഇൽമി, ഇൽമ് മറച്ചു വെക്കൽ അനുവദനീയമാണ് എന്നത്. ലിൽ മസ്ലഹ, മസ്ലഹത്തിന് വേണ്ടി ഇൽമ് മറച്ചു വെക്കൽ അനുവദനീയമാണ് എന്നതിനുള്ള തെളിവ്. ഈ വിഷയം നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു മസ്അല കൂടിയാണ്. ഇത് എവിടെ നിന്നാണ് എടുത്തത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫല ഉബശ്ശിറുഹും, ഞാൻ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുബശ്ശിറുഹും തക്കിലു, അവരോട് നീ സന്തോഷ വാർത്ത അറിയിക്കേണ്ട, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ അതിൽ ഒതുങ്ങിക്കൂടും. എൽമിയായ മസ്അലകൾ മറച്ചു വെക്കുക എന്നത് മസ്ലഹത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന് ഈ ഹദീസ് തെളിവാണ്. പക്ഷെ അതൊരിക്കലും നിരുപാധികമല്ല. ഏത് മസ്അലയെ മറച്ചു വെക്കാമെന്ന് അതിൽ നിന്ന് കിട്ടുകയില്ല. ഞാൻ വേണമെങ്കിൽ ഇബ്നു ഉസൈമീൻ ഈ വിഷയത്തിൽ പറഞ്ഞത് വായിച്ച് അർത്ഥം പറയാം. ഹാദിഹി ലൈസത് അലാ ഇത്ലാഖിഹ, ഇത് ഒരിക്കലും നിരുപാധികമായ ഒരു വിധിയല്ല. ഏത് ഇൽമു മസ്ലഹത്തിൻ്റെ തോന്നിക്കഴിഞ്ഞാൽ മറച്ചു വെക്കാം എന്നല്ല ഇതിന്റെ അർത്ഥം. ഇദ് ഇന്ന കിത്മാനൽ ഇൽമി അലാ സബീലിൽ ഇത്ലാഖ് ലാ യജൂസ്, കാരണം നിരുപാധികമായി ഇൽമിനെ മറച്ചു വെക്കുക എന്നത് അനുവദനീയമല്ലാത്ത കാര്യമാണ്. ലിഅന്നഹു ലൈസ ബി മസ്ലഹ, കാരണം ഇൽമ് മറച്ചു വെക്കുക എന്നത് ഒരിക്കലും ഒരു മസ്ലഹത്തല്ല. ഒരു പ്രത്യേക ഇൽമ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മുന്നിൽ മറച്ചു വെക്കൽ മാത്രമേ മസ്ലഹത്താവുള്ളൂ. അല്ലാതെ സമൂഹത്തിന് മുഴുവൻ ഒരാളോടും പറയാതെ ഇൽമിനെ കുഴിച്ചുമൂടുക എന്നത് ഒരിക്കലും മസ്ലഹത്തല്ല. കാരണം ഇൽമ് മറഞ്ഞു പോവുക, അത് നശിച്ചു പോവുക എന്നത് മസ്ലഹത്തായിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ നാസ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമിനെ ഒറ്റയടിക്ക് പിടികൂടുകയില്ല, മറിച്ച് വലാഖിൽ ബിഖബ്ദിൽ ഉലമാ, മറിച്ച് ഇൽമിനെ എങ്ങനെയാണ് പിടികൂടുക? ഉലമാക്കളുടെ മരണത്തിലൂടെയാണ്. ഹത്താ ഇദാ ലം യബ്ഖി ആലിമൻ ഇത്തഖദ അന്നാസു റുഊസൻ ജുഹാല, അങ്ങനെ ഒരു പണ്ഡിതനും ബാക്കിയാവാതെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ജാഹിലിയങ്ങളെ പിടിച്ച് നേതാക്കന്മാരാക്കും. ഫസുഇലു ഫഅഫ്തു ബിഗൈരി ഇൽമിൻ ഫഅള്ളല്ലു വദല്ലു, അങ്ങനെ അവരോട് ചോദ്യം ചോദിക്കപ്പെടുകയും അവർ ഫത്വ നൽകുകയും അറിവില്ലാതെ ഫത്വ കൊടുക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അവർ വഴികേടിലാവുകയും മറ്റുള്ളവരെ വഴികേടിലാക്കുകയും ചെയ്യും. ഈ ഹദീസിൽ നോക്കൂ നിങ്ങൾ, ലോകത്തിന്റെ ഫസാദ്, അവരുടെ നാശം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് തന്നെ ഉലമാക്കളുടെ നാശത്തിലൂടെ. അതാണ് ആരെങ്കിലും അപ്പൊ ഇൽമ് പരിപൂർണമായി മറച്ചു വെക്കുക എന്നത് യാതൊരു നിലക്കും മസ്ലഹത്തല്ല. ഇൽമ് പരിപൂർണമായി മറച്ചു വെക്കുക എന്നത് യാതൊരു നിലക്കും മസ്ലഹത്തല്ല. മാത്രമല്ല ഉലമാക്കൾ നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഇൽമില്ലാതെയാവല. ഇൽമില്ലാതെയായി കഴിഞ്ഞാൽ തയ്യബ്, അവരുടെ സമൂഹത്തിന്റെ നാശമുണ്ടായി എന്നാണ് ഈ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇൽമ് പരിപൂർണമായി മറച്ചു വെക്കുക എന്നല്ല ഇതിന്റെ ഉദ്ദേശം. മറിച്ച് ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഹദീസ് നോക്കൂ. ഈ ഹദീസിൽ നിന്ന് ചിലപ്പോൾ ഒരാൾക്ക്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് വേണമെങ്കിൽ മനസ്സിലാക്കാം, ശരി ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ഉണ്ടായാൽ മതി, എന്നെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കിട്ടും എന്ന് മനസ്സിലാക്കാം. അത് തെറ്റായ മനസ്സിലാക്കലാണ്. അതല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കാം,
ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ഹുഖൂഖുകൾ അനുസരിച്ച് നിർവഹിച്ച് ജീവിച്ചാൽ, തൗഹീദിന്റെ അസലിനെ പരിപൂർണമായി ഞാൻ സംരക്ഷിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും എന്ന ശരിയായ മനസ്സിലാക്കൽ അയാൾക്ക് ലഭിക്കാം. ഈ രണ്ട് മനസ്സിലാക്കലുകൾക്കും ഈ ഹദീസിൽ സാധ്യതയുണ്ട്. അതേസമയം ഈ ഹദീസ് ഒരാൾ കേട്ട് കഴിഞ്ഞാൽ, അറിവില്ലാത്ത ഒരാൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ നമ്മൾ ആദ്യം പറഞ്ഞ തെറ്റായ അർത്ഥം മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇയാളിത് അറിഞ്ഞിട്ടില്ലെങ്കിലോ, അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു ഫിത്നയും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭത്തിൽ ചില മസലകൾ മറച്ചു വെക്കപ്പെടാവുന്നതാണ്. എന്നാൽ എല്ലാവരിൽ നിന്നും ഇൽമു മറച്ചു വെക്കപ്പെടുക എന്നത് ശരിയല്ല. പ്രത്യേകിച്ച് തുല്ലാബുൽ ഇൽമിന്റെ ഇടയിൽ നിന്ന് ഇൽമു ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല. പല മസല, ഉദാഹരണം ജിന്നിന്റെ മസല, ചില ആളുകൾ ജിന്നിന്റെ മസല എന്ത് ചെയ്യും, പകുതി വരെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. സ്വാഭാവികമായിട്ട് അന്ന് രാത്രി വീട്ടിലേക്ക് പോകുന്നവനാകെ പേടിച്ചിട്ടായിരിക്കും രാത്രി വീട്ടിലേക്ക് പോകാം. അതൊരിക്കലും സലഫി ദഅവയുടെ രൂപമല്ല. പണ്ഡിതന്മാരാരും അങ്ങനെ പേടിപ്പിച്ചിട്ട് ജിന്നിനെ പറ്റി പറഞ്ഞു കൊടുക്കലില്ല. എന്ത് ചെയ്യണം, അവനെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിൽ ശരിയായ തരീഖയിലാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളത് ശരിയായി പഠിപ്പിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുണ്ടായിരിക്കും പല കഥകളും കെട്ടുകഥകളും. ആൾക്കാരെന്ത് ചെയ്യും, ജിന്നിന്റെ മസലായിട്ട് സംസാരിക്കും. സർവന്ന് രാത്രി ഉറങ്ങാൻ പറ്റാതെ ആകെ ബുദ്ധിമുട്ടി പ്രയാസത്തിലാവും. എത്രയോ ആളുകൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല പല ആളുകളും നമ്മളോട് ആക്ഷേപം പറയുന്നത് കാണാം, നിങ്ങൾ ഈ ജിന്നിന്റെ മസല എടുത്തതിന് ശേഷം നമ്മൾ പല ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല അവിടെ പോകും. നമുക്ക് അവരോട് പറയാനുള്ള ഒന്നല്ലെങ്കിൽ നിങ്ങൾ ശരിയായ രൂപത്തിലെ മസല പഠിക്കും. അത് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയില്ല. കാരണം യഥാർത്ഥത്തിൽ എന്താ പറയാ, മലയാളത്തിൽ ചൊല്ലുണ്ട്, മുറി വൈദ്യൻ ആളെ കൊല്ലും. മസലകൾ പഠിപ്പിക്കപ്പെടുമ്പോൾ ശരിയായ രൂപത്തിൽ പഠിപ്പിക്കപ്പെടുകയാണെങ്കിൽ അതിൽ ഫിത്നയില്ല. അപ്പൊ ഈ ഹദീസ് തന്നെ ഇത് ശരിയായ വിശദീകരണത്തോടുകൂടി പറയുകയാണെങ്കിൽ അതിൽ പ്രശ്നമില്ല. ആ ഹദീസിൽ പ്രശ്നമുള്ളത് കൊണ്ട് ചിലപ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നതിൽ തെറ്റുണ്ടായേക്കാം. അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അത്തരം ഇൽമുകൾ മറച്ചു വെക്കാനുള്ള അനുവാദമുള്ളത്. ഇത് ഒന്നുകൂടി വായിക്കാം. ولهذا اخبر النبي صلى الله عليه وسلم معاذا ولم يكتم ذلك مطلقا അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കരുത് എന്ന് പറഞ്ഞിട്ട് കൂടി മുആദ് റളിയല്ലാഹു അൻഹു ഇത് തീർത്തും അറിയിക്കാതെ വിട്ടില്ല. മരിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. കാരണം واما كتمان العلم في بعض الاحوال او عن بعض الاشخاص لا على سبيل الاطلاق فجائز للمصلحه എന്നാൽ فاما كتمان العلم في بعض الاحوال ചില സന്ദർഭങ്ങളിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പ്രത്യേക സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തികളുടെ കാര്യത്തിൽ അവരിൽ നിന്ന് ഒരു ഇൽമു മറച്ചു വെക്കുക എന്നതുകൊണ്ട് പരിപൂർണമായി ഇൽമിനെ മറച്ചു വെക്കുക എന്നതല്ലാതെ ഒരു വിഭാഗത്തിൽ, ഒരു ചെറിയ വിഭാഗത്തിൽ നിന്നോ അതല്ലെങ്കിൽ കുറച്ച് വ്യക്തികളിൽ നിന്നോ അതെ ഒരു പ്രത്യേക സാഹചര്യത്തിലോ ഇൽമു മറച്ചു വെക്കുക എന്നത് അത് മസ്ലഹത്താണ്. ഉദാഹരണത്തിന് പണ്ഡിതന്മാർ ചില പറയാറുണ്ട്, സുൽത്താൻ ഇസ്ലാമിക ഭരണാധികാരി അയാളുടെ അടുക്കൽ ചില അനീതികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ പോയിട്ട് സുൽത്താനെ തിരുത്തേണ്ട വിഷയത്തിലുള്ള ഹദീസുകൾ ധാരാളമായി പ്രസംഗിക്കുക, എന്നിട്ട് ആളുകളെ ഇളക്കിവിടുക, അപ്പോൾ ആ ഹദീസുകൾ മറച്ചു വെക്കൽ മസ്ലഹത്താണ്. കാരണം ജനങ്ങൾക്കിടയിൽ ആകെ പ്രശ്നം ഉണ്ടായി, വിപ്ലവം ഉണ്ടായി, പരസ്പരമുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ ആ ഹദീസ് മറച്ചു വെക്കൽ എന്താണ്? മസ്ലഹത്ത്. അതേപോലെ തന്നെ ജിഹാദിന്റെ ഷുറൂത്തുകൾ പാലിക്കപ്പെടാത്ത സമയങ്ങൾ, അത്തരം സന്ദർഭങ്ങളിൽ ജിഹാദ് ചെയ്യാൻ ഏതായാലും കൂടെ അവസരമില്ല. അപ്പൊ അത്തരം സന്ദർഭത്തിൽ ജിഹാദിന്റെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് പൊലിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുക, ആ സന്ദർഭത്തിൽ അല്ല നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സാധാരണക്കാരിൽ നിന്ന് മറച്ചു വെക്കാം. കാരണം ആളുകൾക്ക് ജിഹാദ് ചെയ്യണമെന്ന് മാത്രം കേട്ട് കഴിഞ്ഞാൽ ശരി, പിന്നെ അതിന്റെ ഷുറൂത്തുകളെ കുറിച്ചും ചിന്ത ഉണ്ടാവില്ല, നേരെ പോയി ഇറങ്ങാന്ന് മാത്രമേ ചിന്തിക്കൂ. അതേസമയം ജിഹാദ് ചെയ്യേണ്ട ഒരു സന്ദർഭം ഉണ്ടായി, എന്ത് നമ്മൾ മിണ്ടാതിരിക്കന്നെ, നമ്മൾ ഇത്രയും കാലം പറഞ്ഞില്ലല്ലോ എന്ന് മിണ്ടായിരിക്കാൻ പറ്റും ഇല്ല, ആ സന്ദർഭം ഉണ്ടായത് പറയണം. മസ്ലഹത്തിന് വേണ്ടി മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഇത് ആരെ ഉദ്ദേശിച്ചാണ്? സാധാരണക്കാരെ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ഒരു നാട്ടിൽ നിന്ന്, ഒരു സമൂഹത്തിൽ നിന്ന് ഇൽമു പരിപൂർണമായി ചർച്ച ചെയ്യപ്പെടാതെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ നാശത്തിന്റെ അടയാളമാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു റഹിമഹുള്ളാഹ് അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, മാ അലാമത്തു ഹലാക്കിന്നാസ്, ജനങ്ങളുടെ നാശത്തിന്റെ അടയാളം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇദാ മാത ഉലമാഉഹും, അവരിലെ പണ്ഡിതന്മാർ മരിക്കലാണ്. എന്താ പണ്ഡിതന്മാർ മരിച്ചാലോ ഫിത്ന? ഇൽമു മരിച്ചുവോ? അപ്പൊ ഇൽമു ഒരിക്കലും മരണപ്പെടരുത്, വിജ്ഞാനം ഒരിക്കലും നശിച്ചു പോകരുത്. മുൻഗാമികൾ എന്തെന്നാണ് ഈ സമൂഹത്തിൽ ബാക്കി വെച്ച് അതൊക്കെ പഠിക്കപ്പെടണം. പക്ഷേ ഓരോ സമൂഹത്തെ നമുക്ക് എന്ത് ചെയ്യാം, തെരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് ചിലപ്പോൾ കിതാബു തൗഹീദിന്റെ ഷുറൂഹാത്തുകൾ ധാരാളമുണ്ട്, പല ഷുറൂഹുകളെടുത്ത് വലിയ വലിയ ചർച്ചകൾ ഇനിയും വേറെ കാണാൻ സാധിക്കും. സൈബ് ഒരു അലിഫ്ബാഗ് പോലും അറിയാത്തവനെ സംബന്ധിച്ചിടത്ത് അവനെ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ വളരെ അടിസ്ഥാനപരമായ ചർച്ചകളിലേക്ക് പോയിട്ട് അവനെ സംബന്ധിച്ചിടത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ വേർതിരിവുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഹിസ്മാനുൽ ഇൽമിന്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമസ്കാരത്തിന് ശേഷം നമുക്ക് സലാത്തിന് ശേഷം നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം.